February 14 വാലന്റൈൻ ഡേ എന്ന് പറയുന്ന ഒരു ദിവസം നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും ആഘോഷിക്കാറുണ്ട്. ഇത് ശരീഅത്തുൽ ഇസ്ലാം ശക്തമായി വിലക്കിയതാണ്. ഒന്നാമത്തെ കാരണം, അതൊരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. അത് ചെയ്യുന്ന ആരും ഞാനൊരു ഇബാദത്ത് ചെയ്യുകയാണ് അല്ലെങ്കിൽ അള്ളാഹുമായിട്ട് അടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് പറയുന്നവരല്ല. പക്ഷേ ആ ഒരു ദിവസം നിശ്ചയിച്ചുകൊണ്ട് ചെയ്യുക എന്നുള്ളത് ശരീഅത്ത് ശക്തമായി വിലക്കിയിരിക്കുന്ന കാര്യമാണ്. ഒരു വ്യക്തി പറയാണ്, ഞാൻ ഇനി മുതൽ February 14 ആഘോഷിക്കുക. അങ്ങനെ ചെയ്യൂലാലോ, കാരണം ആ ഒരു ദിവസം ഉദ്ദേശമാണ്. February 14 എന്ന് പറയുന്ന ഒരു ദിവസമാണ് അവിടെ ഉദ്ദേശം. അതുകൊണ്ട് അതൊരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അനുവദനീയമല്ല. ആ രൂപത്തിൽ നോക്കുകയാണെങ്കിൽ അത് ഹറാമാണ്. രണ്ടാമത്തെ കാര്യം, വാലന്റൈൻ ഡേ എന്ന് പറയുന്നത് ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു ആഘോഷമാണ്. അതിനെ സംബന്ധിച്ച് നിങ്ങൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ ഈ ഒരു ദിവസം February 14 എന്ന് പറയുന്ന ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നത് ക്രൈസ്തവ സഭകളാണ് അല്ലെങ്കിൽ അവരുടെ ചില ചർച്ചുകളാണ്. അതുകൊണ്ട് ഇന്നും അവരുടെ ചില ആരാധനാ കേന്ദ്രങ്ങൾ ലൂതറിൻ ചർച്ച് പോലെ അല്ലെങ്കിൽ ആംഗ്ലിക്കൻ ചർച്ചുകൾ പോലെ അവർ ഇന്നും അവരുടെ മതത്തിന്റെ ഒരു ആചാരമായി കൊണ്ടാടുന്നതാണ് വാലന്റൈൻ ഡേ എന്ന് പറയുന്ന ദിവസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, ആരെങ്കിലും ഒരു സമുദായത്തോട് സാദൃശ്യപ്പെട്ടാൽ അവൻ അവരിൽ പെട്ടവനാണ്. മാത്രമല്ല, എന്തിനു വേണ്ടിയിട്ടാണ് വാലന്റൈൻ ഡേ അവർ ആഘോഷിക്കുന്നത്? ഇതിന്റെ പിന്നിൽ പല ഐതിഹ്യങ്ങളും പറയുന്നുണ്ട്. അതിലൊരു കാര്യം എന്നുള്ളത്, വാലന്റൈൻ എന്ന് പറയുന്ന ഈ വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അന്നൊരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവ് ജനങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭടന്മാരെ വിവാഹത്തിൽ നിന്ന് വിലക്കി. അങ്ങനെ ഈ വാലന്റൈൻ എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതൻ അവരുടെ ചർച്ചുകളിൽ വെച്ച് ഈ ഭടന്മാരെയൊക്കെ വിളിച്ചു വരുത്തുകയും അവർക്ക് സ്വകാര്യമായ രീതിയിൽ വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്തു. ഇതറിഞ്ഞിരിക്കുന്ന അന്നത്തെ രാജാവ് വാലന്റൈൻ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ബന്ധനസ്ഥനാക്കുകയും ജയിലിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ഈ ജയിൽ വാർഡന്റെ മകൾക്ക് അന്ധത ബാധിച്ചിരുന്നു. കത്തോലിക് എൻസൈക്ലോപീഡിയ അനുസരിച്ച് യേശുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് ആ ഒരു പെൺകുട്ടിയുടെ അന്ധത ഇദ്ദേഹം മാറ്റിക്കൊടുത്തു. വാലന്റൈൻ എന്ന് പറയുന്ന ഈ വ്യക്തി മാറ്റിക്കൊടുത്തു. അങ്ങനെ അവർക്കിടയിൽ ഒരു ബന്ധമുണ്ടായി. അതിനുശേഷം അവർ പരസ്പരം കത്തിടപാടുകൾ നടത്താൻ തുടങ്ങി. ഈ വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തി മരണ ദിവസം ഈ പെൺകുട്ടിക്ക് ഒരു കത്തെഴുതി. അതിൽ അവസാനത്തിൽ പറഞ്ഞിരുന്നു, നിന്റെ വാലന്റൈനിൽ നിന്ന് നിനക്ക് എഴുതുന്ന കത്ത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രേമം. അതുമായി ബന്ധപ്പെട്ടാണ് ചില ആൾക്കാർ ഈ കഥയെ പറയുന്നത്. വേറെയും ചില സങ്കല്പങ്ങൾ ക്രൈസ്തവ മതത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. എന്നിരുന്നാലും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഇത്തരത്തിൽ പ്രണയം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അനുവദിക്കുന്നത് കല്യാണത്തിന് ശേഷം മാത്രമാണ്. ഈ ഒരു വാലന്റൈൻ എന്ന് പറയുന്ന ദിവസം കല്യാണത്തിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഈ മൂന്ന് കാരണങ്ങളാൽ ഇത് വളരെ ശക്തമായ ഹറാമാണ്. ഒന്നാമത്തേത് ഒരു ദിവസം നിശ്ചയിക്കുക എന്നുള്ളത്, അത് തന്നെ ഹറാമാണ്. രണ്ടാമത്തേത് അതൊരു മതത്തിന്റെ ആചാരമാണ്. അത് ക്രൈസ്തവ മതത്തിന്റെ ആചാരമാണ്. ഇന്നും അവരുടെ പല ചർച്ചകളും മതത്തിന്റെ ആചാരമായി അത് കൊണ്ടാടുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, പ്രേമവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കാമവുമായി ബന്ധപ്പെട്ട് മോശപ്പെട്ട ഒരു ചരിത്രമാണ് ഇതിന്റെ പിന്നിൽ പറയപ്പെടുന്നത്. വേറെ ചില ചരിത്രങ്ങളും കാണാൻ സാധിക്കും. ഈ വാലന്റൈൻ എന്ന് പറയുന്ന വ്യക്തി ഒരു പുരോഹിതനായിരുന്നു. അദ്ദേഹം ജനങ്ങളെ ക്രൈസ്തവ മതത്തിലേക്ക് ക്ഷണിച്ചു. അവിടെ ഉണ്ടായിരുന്ന രാജാവ് പറഞ്ഞു, നിങ്ങൾ ആരെയും മതത്തിലേക്ക് ക്ഷണിക്കാൻ പാടില്ല. രാജാവിന്റെ വിലക്ക് വകവെക്കാതെ അദ്ദേഹം പ്രബോധനം തുടർന്നു. അത് കാരണത്താൽ അദ്ദേഹത്തെ ജയിലിൽ പിടിച്ചിടുകയും അതിനുശേഷം കൊന്നുകളയുകയും ചെയ്തു എന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട്. ഇങ്ങനെ പല ഐതിഹ്യങ്ങളും അതിന്റെ പിറകിൽ നിലനിൽക്കുന്നു. എന്നിരുന്നാലും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വാലന്റൈൻ ഡേ ആഘോഷിക്കുക എന്നുള്ളത് നിഷിദ്ധമാണ്. അത് മോശമായ കാര്യമാണ്. പലതരത്തിലും അത് ഹറാമായ കാര്യമാണ്.